ഇപ്പോൾ നാം സൂചിപ്പിക്കുന്നത് ഖുർആനിലെ ഖുർആനിനെ കുറിച്ച് ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഖുർആനിന്റെ പേരുകളായിട്ട് പറഞ്ഞ കൂട്ടത്തിൽ ഒരു പേര് കൂടി നാം മനസ്സിലാക്കണം എന്ന അർത്ഥത്തിലാണ്. അതായത് മാ ഹുവല്ലദീ യുനസ്സിലു അലൈക്കും മിനസ്സമായി മാ ഉപരിഭാഗത്തിൽ നിന്ന് അവൻ നിങ്ങൾക്കൊരു വെള്ളം ഇറക്കി തന്നിരിക്കുന്നു. ലിയുതഹിറക്കും ബിഹി നിങ്ങളെ പരിശുദ്ധരാക്കാൻ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി. നാം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കുമ്പോൾ ഒരു ശാരീരികമായ പരിശുദ്ധി അല്ലെങ്കിൽ ഒരു ശാരീരികമായ ശുദ്ധീകരണം എന്ന തലത്തിൽ നിന്നുകൊണ്ടല്ലാതെ ആശയതലത്തിലും വൈജ്ഞാനിക തലത്തിലും വിശ്വാസരംഗത്തുമുള്ള പരിശുദ്ധി അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നല്ല, ആ തലത്തിലേക്ക് ഉയർന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആദ്യമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങളോട് എനിക്ക് ഉപദേശിക്കാനുള്ളതാണ്. ഖുർആനിനെ ഇന്ന് നാം കേവലം ചില അനുഷ്ഠാനങ്ങളും ചില കുളിക്കലും തിരുമ്പലും അലക്കലും ബാത്റൂമിൽ പോക്കും സ്ത്രീകളുടെ അടുത്ത് കിടക്കലും അങ്ങനെ ചില ശുദ്ധീകരണവും ഒക്കെയായി ഈ വിശുദ്ധ ഗ്രന്ഥത്തെ അല്ലെങ്കിൽ ഈ ദൈവികമായ ഒരു ഗ്രന്ഥത്തെ വളരെ മോശമായി അവതരിപ്പിച്ചിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു അവതരിപ്പിക്കുന്നതിൽ നിന്നാണ് ഈ ആയത്തിന്റെയൊക്കെ അർത്ഥം തെറ്റിക്കപ്പെട്ടതെന്ന് ഞാൻ പറയണം. ഈ ആയത്തൊക്കെ പറയുന്നത് ഒരു യുദ്ധത്തിന് തമ്പടിച്ചിരുന്ന സഹാബികൾക്കൊക്കെ ഒറ്റ രാത്രി കൊണ്ട് യഹത്തിലാം സെക്ഷ്വലി ഡിസ്ചാർജ്, അതായത് സ്വപ്നസ്ഖലനം ഉണ്ടായി എന്നും അവരെയൊക്കെ പരിശുദ്ധരാക്കാനും അവരെയൊക്കെ ഒന്ന് കുളിപ്പിക്കാനും കുളിച്ച് ശുദ്ധിയാക്കാനും അങ്ങനെ യുദ്ധത്തിന് ഒരുങ്ങാനും വേണ്ടി അള്ളാഹു മഴവെള്ളം ഇറക്കി കൊടുത്തു എന്ന രൂപത്തിലൊക്കെ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ആ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഇപ്പൊ നമ്മൾ പോകുന്നില്ല. അത് വിശ്വസിക്കുന്ന ആളുകൾ അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ ജീവിക്കട്ടെ, അതിനെ നമ്മൾ വിമർശിക്കാനൊന്നും പോണില്ല. പക്ഷെ ഈ ഖുർആനിക വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളെ പരിശുദ്ധരാക്കാൻ, നിങ്ങളെ വൈജ്ഞാനിക തലത്തിലും ആശയതലത്തിലും മാനസിക തലത്തിലുമൊക്കെ നിങ്ങളെ പരിശുദ്ധരാക്കി ശുദ്ധിയാക്കാൻ പറ്റുന്ന ഒരു വെള്ളം ഞാൻ നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. വലിയുദിഹിബ അങ്കും രജിസ ശൈത്താനി. പിന്നെ ആ വെള്ളത്തിന്റെ രണ്ടാമത്തെ ജോലി, ആ ജലത്തിന് കൊണ്ട് ചെയ്യാനുള്ള രണ്ടാമത്തെ ജോലി, പൈശാചികമായ തിന്മകളെയും മ്ലേച്ഛതകളെയും നിങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളിൽ നിന്ന് ഇല്ലാതാക്കാൻ വേണ്ടി. അപ്പൊ പൈശാചികമായ രജിസുകൾ, മ്ലേച്ഛതകളെ, അഴുക്കുകളെ നമ്മളിൽ നിന്ന് നീക്കിക്കളയാൻ പറ്റുന്ന ഒരു ജലം എന്ന് പറയുന്നത് നമ്മുടെ മാനസികമായും വൈജ്ഞാനികമായും നമ്മെ പിശാചിന്റെ ആ രജിസിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ, വിശ്വാസരംഗത്ത് പൈശാചികമായ ആ രജിസിൽ നിന്ന് നമ്മളെ ശുദ്ധീകരിക്കാൻ പറ്റിയ ഒരു ജലം എന്ന് പറയുന്നത് അത് ദൈവികമായ ജലമാണെന്നാണ് എന്റെ അഭിപ്രായം. അതാണ് പല വ്യാഖ്യാതാക്കളും ഇന്ന് ആധുനിക കാലഘട്ടത്തിലെ ചില മുഫസ്സിറുകളൊക്കെ ആ തലത്തിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ മൂന്നാമത് ആ ജലത്തിന്റെ ഗുണമായിട്ട് അള്ളാഹു പറഞ്ഞത് വലിയ ഉറപ്പിത്ത അല പുലൂപിക്കും നിങ്ങളെ ഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കാൻ, ജോയിന്റ് ചെയ്യാൻ, നിങ്ങളെ പരസ്പരം റബത്ത് ബന്ധിപ്പിക്കാൻ ആ ജലം കൊണ്ട്, ആ മാവ് കൊണ്ട് സാധിക്കും. അപ്പൊ മനുഷ്യരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ മനസ്സുകളെ പരസ്പരം യോജിപ്പിക്കാനും അടുപ്പിക്കാനും മനുഷ്യരെ ഒന്നാക്കാനും പറ്റുന്ന ഒരു ജലം എന്ന് പറയുന്നത് അത് ഈ ദൈവികമായ ജലത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാലാമത് ആ വെള്ളം കൊണ്ട് ചെയ്യാനുള്ള ഗുണമായിട്ട്, അതിന്റെ ഗുണമായിട്ട് അള്ളാഹു പറയുന്നത്, ആ വെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് പറയുന്നത് വയുസബ്ബിത ബിഹി അൽ അഖ്ദാം, നിങ്ങളുടെ കാലടികളെ ഉറപ്പിച്ചു നിർത്തുമെന്ന് പറഞ്ഞാൽ നിങ്ങളെടുക്കുന്ന ഏത് തീരുമാനങ്ങളിലും ഫേമായ വളരെ ശക്തമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ നിങ്ങളെ സഹായിക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് ഒരു അണുവളവ് പോലും നിങ്ങൾ വ്യതിചലിക്കാതെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് കഴിവ് തരുന്നതുമായ, നിങ്ങളെ അതിലെ ഉറപ്പിച്ചു നിർത്തുന്നതുമായ ഒരു ജലമാണത്. ആ ജലം വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ദൈവികമായ ജലത്തെക്കുറിച്ചാണ് ആ പറയുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമുക്ക് പറയാനുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഈ ഒരു ശാരീരികമായ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു താഴെത്തട്ടിലുള്ള വ്യാഖ്യാനമാണ്. സുന്നതമായത്തിന്റെയൊക്കെ വിശദീകരണത്തിൽ പറഞ്ഞാൽ അത് ബാഹ്യമായ അർത്ഥം അങ്ങനെയും എടുക്കാം, ബാത്തിനിയായ അർത്ഥം ഇങ്ങനെയും എടുക്കാം എന്നൊക്കെ പറയാറുണ്ട്. ബാഹ്യമായ അർത്ഥത്തില് ബാഹ്യമായ ഒരർത്ഥം പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന ഒരർത്ഥത്തിൽ ശാരീരികമായ ശുദ്ധീകരണം എന്ന അർത്ഥം എടുത്താലും ബാഹ്യമായ ആന്തരികമായ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ വിശുദ്ധ ഖുർആനിന്റെ ആശയം എന്ന് പറയുന്നത് അത് വിശാലമായ അതിമഹത്തായ ഉന്നതമായ ഒരാശയമാണ് ഖുർആൻ നമുക്ക് നൽകുന്നത്. അപ്പൊ ആ തലത്തിൽ നിന്നിട്ട് നാം ഖുർആനിനെ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ നാല് ഗുണങ്ങളുള്ളത് മനുഷ്യരെ വിശ്വാസപരമായി പരിശുദ്ധരാക്കാൻ, അവനിൽ നിന്ന് പൈശാചികമായ മാലിന്യങ്ങളെ നീക്കം ചെയ്യാൻ, മനുഷ്യരുടെ ഹൃദയങ്ങളെ പരസ്പരം അടുപ്പിക്കാൻ, ഒന്നാക്കാൻ, അവരുടെ തീരുമാനങ്ങളിൽ അവരെ ഉറപ്പിച്ചു നിർത്താൻ, അവരുടെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ പറ്റിയ ഒരു ജലം എന്ന് പറയുന്നത് ദൈവീകമായ ഈ ജലത്തെക്കുറിച്ചാണ്. അല്ലാതെ മഴ പെയ്തുണ്ടാവുന്ന ജലം അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ജലം എന്നുള്ള അർത്ഥത്തിൽ ഈ വെള്ളത്തെ നമുക്ക് കാണാൻ പ്രയാസമാണ്. നീ ആ അർത്ഥതലത്തിൽ കാണുന്ന ആളുകൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ആ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ നമ്മൾ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്യരുത് എന്ന്. ഇനി സൂറത്തുൽ ജുമഅയിൽ പറയുന്ന സലാത്ത് കൂടി വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ ഈ പറഞ്ഞ ഇപ്പൊ ഞാൻ വിശദീകരിച്ച ആയത്തിന്റെ വിശദമായ ഒരു വിവരണത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാം. സൂറത്ത് അൽ ജുമഅയിൽ പറയുന്ന കാര്യങ്ങൾ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി, സമ്മേളന ദിനത്തിൽ നിങ്ങൾ സ്വലാത്തിന് വിളിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ അനുസ്മരണത്തിന് നന്നായി പരിശ്രമിക്കുക എന്ന ഈ വചനത്തെ നമുക്കൊന്ന് കൂടുതൽ വിശദമായി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതാണ് വെള്ളിയാഴ്ച. അപ്പൊ സ്വലാത്തിന് ക്ഷണിക്കപ്പെട്ടാൽ വെള്ളിയാഴ്ച എന്നാണ് ഇപ്പൊ പറയുന്നത്. ഞാൻ സമ്മേളന ദിനം എന്ന്, അതായത് വെള്ളിയാഴ്ച എന്നതിന് ഇവിടെ പദമില്ലാത്തത് കൊണ്ടാണ് സമ്മേളന ദിനത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം. യൗമുൽ ജുമഅ എന്ന് പറഞ്ഞാൽ ആളുകൾ ഒരുമിച്ച് കൂടുന്ന ദിനത്തിൽ, സമ്മേളന ദിനം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ദിനത്തിൽ ആഴ്ചയിൽ ഒരു ദിനത്തെ അറബിയിൽ എണ്ണിയിട്ടുള്ളത്. യൗമുൽ ദഹബ് അല്ലെങ്കിൽ യൗമുൽ ഫില്ല, വെള്ളിയുടെ ദിനം, വെള്ളി എന്നുള്ളതിനെ യൗമുൽ ഫില്ലത്ത് എന്നൊക്കെയാണ് അറബി പറയുന്നത്. അങ്ങനെ യൗമുൽ അൽ ഫില്ല എന്നൊന്നും അറബിയിൽ ഉപയോഗിച്ചിട്ടില്ല. യൗമുൽ ജുമഅ എന്ന് പറഞ്ഞാൽ ആളുകൾ സമ്മേളിക്കുന്ന ദിനം എന്ന അർത്ഥത്തിലാണ് വിശുദ്ധ ഖുർആനിലെ ആ പദം ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ സമ്മേളന ദിനത്തിൽ നിങ്ങളെ സ്വലാത്തിന് ക്ഷണിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ വിളിക്കപ്പെട്ടാൽ, ഇതാ നൂദിയ, വിളിക്കപ്പെട്ടാൽ, ആര് വിളിക്കണമെന്നില്ല, ആ വിളി അറിയിപ്പ് കിട്ടിയാൽ മതി. ആ അറിയിപ്പ് കിട്ടിയാൽ അള്ളാഹുവിന്റെ അനുസ്മരണത്തിന് നിങ്ങൾ ഫസ്അഉ, നന്നായി പരിശ്രമിക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ ഈ വചനത്തെ സൂക്ഷ്മമായി പഠിക്കുന്നതിന് മുമ്പ് ഈ അധ്യായത്തിന്റെ തുടക്കം മുതലുള്ള ആയത്തുകളിൽ നിന്ന് നമുക്ക് പോകാം. ആദ്യമായി അല്ലാഹു ഈ സൂറത്തുൽ ജുമഅയുടെ, സൂറത്ത് അൽ ജുമഅയുടെ തുടക്കത്തിൽ അല്ലാഹു പറയുന്നത് എങ്ങനെയാണ്? യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളിൽ മലികിൽ ഖുദ്ദൂസിൽ അസീസിൽ ഹക്കീം, ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അത്യുന്നതനും പരമപരിശുദ്ധനും പ്രതാപവാനും യുക്തിജ്ഞനുമായ ദൈവത്തിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ വചനത്തിൽ പറയുന്നത്. അപ്പൊ ഈ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമഅത്തി ഫസ്അഉ ഇലാ ദിക്രില്ലാഹി എന്നുള്ള ഈ വചനത്തിന്റെ വിശദമായ പഠനത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്, പഠിക്കുന്നതിന് മുമ്പ് ഈ അധ്യായത്തിന്റെ തുടക്കം മുതൽ പറയുന്ന കാര്യങ്ങൾ സൂക്ഷ്മമായി ഓരോ വചനങ്ങളായി നമുക്കൊന്ന് പഠിച്ചു പോയാല് ഈ പറയുന്ന അധ്യായത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്, എന്താണ് ഈ അധ്യായത്തിന്റെ കേന്ദ്ര ആശയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത്തെ വചനത്തിൽ തന്നെ പറയുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം, മാഫിസമാബാദ്യോ മാഫില്ലാറില്ല, ആകാശങ്ങളിലുള്ളതും ഭൂമിയിലും ഉള്ളതുമെല്ലാം അത്യുന്നതനും പരമപരിശുദ്ധനും പ്രതാപവാനും അസീസ് യുക്തിജ്ഞനുമായ അൽ ഹക്കീം, യുക്തിജ്ഞനുമായ ദൈവത്തിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള സർവവസ്തുക്കളും ജപമാലയെടുത്ത് അല്ലെങ്കിൽ മാല കയ്യിലോ അല്ലെങ്കിൽ മാലകളും മാലയെടുത്തോ സുബ്ഹാനല്ലാ 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 എന്ന് ചൊല്ലുന്നു എന്നല്ല. പ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളും അതാണ് യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി, പ്രപഞ്ചത്തിലുള്ള സർവ വസ്തുക്കളും അല്ലാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നാം കാണുന്നത് പോലെ സുബ്ഹാനല്ലാ 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 എന്ന് പറഞ്ഞ് ചൊല്ലുന്നു എന്നല്ല അർത്ഥം. അത് ആരും അങ്ങനെ അവകാശപ്പെടുന്നുമില്ല. ആരെങ്കിലും അങ്ങനെ അവകാശപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ആരും ലോകത്തുനിന്ന് മുസ്ലിങ്ങളാകട്ടെ വേറെ ആരാകട്ടെ അങ്ങനെ പ്രപഞ്ചത്തിലെ മരങ്ങളോ നക്ഷത്രങ്ങളോ സൂര്യനോ ചന്ദ്രനോ പർവ്വതങ്ങളോ ഒന്നും തന്നെ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് ചൊല്ലുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ആരും അങ്ങനെ അവകാശപ്പെട്ടിട്ടുമില്ല. അപ്പൊ നമ്മൾ പറയുന്നത് അതിന്റെ ശരിയായ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ ദൈവികമായ കൽപ്പനകൾക്കും നിയമനിർദ്ദേശങ്ങൾക്കും വ്യവസ്ഥിതിക്കും അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ചലിക്കുന്നതും നീങ്ങുന്നതും നിലനിൽക്കുകയും ചെയ്യുന്നത് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ മരങ്ങളാകട്ടെ നക്ഷത്രങ്ങളാകട്ടെ സൂര്യനാകട്ടെ ചന്ദ്രനാകട്ടെ ഒരു അണുതൊട്ട് പ്രപഞ്ചത്തിലെ അത്യുന്നതമായ ഏത് വസ്തുക്കളാണെങ്കിലും ദൈവീകമായ വ്യവസ്ഥിതിക്കനുസരിച്ചാണ് അവയുടെ ദൈവീക നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് അവ നിലനിൽക്കുകയും അതിനനുസരിച്ചാണ് അവ പ്രവർത്തിക്കുകയും ചെയ്യുക ചെയ്യുന്നത് എന്നാണ് ആ വചനത്തിന്റെ ആ പദത്തിന്റെ ഈ ആയത്തിന്റെ അർത്ഥം. മറ്റാരും അവകാശപ്പെടുന്നില്ല. ഇനി അങ്ങനെ ആരെങ്കിലും അവകാശപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ടതില്ല. എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്. ദൈവീകമായ വ്യവസ്ഥിതിക്ക് അനുസരിച്ചാണ് ദൈവീകമായ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ വസ്തുക്കളൊക്കെ നിലനിൽക്കുകയും ഈ വസ്തുക്കളൊക്കെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് എന്ന് തന്നെയാണ് എല്ലാവരും ഈ ആയത്തിന് അർത്ഥം നൽകിയിട്ടുള്ളത്. അപ്പോ ഈ ദൈവീകമായ കൽപ്പനകൾക്ക് അനുസൃതമായിട്ട് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും ചലിക്കുകയും നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇനി അതിൽ നിന്ന് മനുഷ്യനെ മാത്രം മാറ്റി നിർത്തുകയാണ്. ഇനി ആ മനുഷ്യനും ഈ ദൈവീകമായ നിയമങ്ങൾക്ക് അനുസൃതമായി ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾക്കും വ്യവസ്ഥിതികൾക്കും അനുസൃതമായി ഈ മനുഷ്യരും ഇനി ജീവിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്തു അല്ലാഹു രണ്ടാമത്തെ വചനത്തിൽ അതാണ് പറയുന്നത്. അതിനെന്ത് വേണം ഇനി? അല്ലാഹു രണ്ടാമത്തെ വചനത്തിൽ സൂറത്തു അൽ ജുമയിലെ രണ്ടാമത്തെ വചനത്തിൽ അല്ലാഹു അതാണ് പറയുന്നത്. ഇനി അതിനെന്ത് വേണം? അപ്പൊ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും അങ്ങനെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ രീതിയിൽ പോയാൽ പോരാ മനുഷ്യൻ. ആ മനുഷ്യനെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പ്രപഞ്ചത്തിൽ അവന് ദൈവം നിശ്ചയിച്ച ഒരു മാർഗരേഖയുണ്ട്. ആ മാർഗരേഖയിലൂടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളും നീങ്ങിക്കൊണ്ടിരിക്കുകയും ചലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെയാണ് തോന്നിയ ആ രൂപത്തിൽ അങ്ങോട്ട് മനുഷ്യൻ ജീവിച്ച് മരിച്ചാൽ പോരാ. ഇനി അവന് പ്രത്യേകമായിട്ട് ദൈവീകമായ മാർഗനിർദ്ദേശങ്ങൾ അവനെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതിനെന്ത് ചെയ്തു അല്ലാഹു? രണ്ടാമത്തെ വചനത്തിൽ അതാണ് പറയുന്നത്. ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മീയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അറേബ്യയിലെ ഈ ജനങ്ങളെ ദൈവീകമായ കൽപ്പനകൾക്ക് കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ദൈവീകമായ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും കൊണ്ടൊരു ദൂതനെ അവരിൽ നിന്ന് തന്നെ അവരിലേക്ക് നിയോഗിച്ചു. അതാണ് ഹുവല്ലദീ ബഅഥ ഫിൽ ഉമ്മീയീന. അറബികളായ ജനങ്ങൾക്ക് അറേബ്യയിലെ ജനങ്ങളെ അതാണ് ഉമ്മീയീൻ. ആ അറേബ്യയിലെ ജനങ്ങളെ ഈ വേദത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്ത ഒരു അറിവില്ലാത്ത അതിനെക്കുറിച്ച് അറിയാത്ത ഒരു ജനതയിലേക്ക് ഇതുവരെ അതിനെക്കുറിച്ച് ബോധമില്ലാതിരുന്ന ഒരു ദൂതനെ ആ ദൈവികമായ കൽപ്പനകളും മാർഗനിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അവരെ സംസ്കരിക്കുകയും ദൈവിക മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവരെ ജീവിപ്പിക്കുന്നതിനു വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അവരിലേക്ക് നിയോഗിച്ചു. അവർ അല്ലി മുഹമ്മുൽ കിതാബ ദൈവികമായ നിയമങ്ങളും വൽഹിക്കമത്ത അതിനനുസരിച്ചുള്ള യുക്തിഭദ്രമായ മാർഗനിർദ്ദേശങ്ങളും അദ്ദേഹം അവരെ പഠിപ്പിച്ചു. അങ്ങനെ വയു സക്കീഹിം ആ വിശ്വാസങ്ങളും ആ കൽപ്പനകളും ആ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് ആ സമൂഹത്തെ സംസ്കരിക്കുകയും സംസ്കരിച്ചെടുക്കുകയും ചെയ്തു. എന്നിട്ടോ അപ്പൊ രണ്ടാമത്തെ വചനം അങ്ങനെ വന്നു, അവരെ സംസ്കരിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു പ്രവാചകനെ, ഒരു ദൂതനെ, ഒരു റസൂലിനെ, ഒരു വേദവും നീതിയും ഒരു വേദവും യുക്തിയും യുക്തിജ്ഞാനവും കൊടുത്തുകൊണ്ട്, ആ പ്രവാചകന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ ഉമ്മീയങ്ങളായ അറബികളായ ആ ജനതയിലേക്ക് അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ അവരെ സംസ്കരിച്ച് വളർത്തി കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു വേദം കൊടുത്തയച്ചു. അപ്പൊ രണ്ടാമത്തെ വചനം. മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് അവരിൽ നിന്ന് തങ്ങളോട് ചേരാതിരുന്ന മറ്റു ചിലരെയും ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ, അവൻ പ്രതാപിയും യുക്തിയും യുക്തിമാനുമാണ്. അപ്പോ ഈ സമൂഹമല്ലാത്ത ഈ സമൂഹത്തിലേക്കും ഇവരല്ലാത്ത മറ്റു സമൂഹങ്ങളിലേക്കും രണ്ടർത്ഥത്തിൽ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും രണ്ട് അർത്ഥവും ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നില്ല. മറ്റ് സമൂഹങ്ങളിലേക്കും ഈ സന്ദേശം കൊണ്ട് ആളുകളെ അള്ളാഹു അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പ്രവാചകനെ തന്നെ മറ്റു സമൂഹങ്ങളിലേക്കും അയച്ചു എന്ന രണ്ട് വ്യാഖ്യാനവുമുണ്ട്. അതിലേതാണ് ശരി എന്നുള്ളത് കൂടെ തീരുമാനം ഞാൻ പറയുന്നില്ല. രണ്ടർത്ഥമാണ് വാഹരീന എന്ന് പറയുന്നത്, മറ്റുള്ള ആളുകളെയും മറ്റു സമൂഹങ്ങളിലേക്കും അവൻ നിയോഗിച്ചിട്ടുണ്ട് എന്ന അർത്ഥത്തിലാണ് ചില ആളുകൾ ഈ ആയത്തിനെ കാണുന്നത്. മറ്റു ചില ആളുകൾ പറയുന്നത് വാഹരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം, ഇവരോട് വന്നു ചേരാത്ത മറ്റുള്ള ജനങ്ങളിലേക്കും ഈ ദൂതനെയാണ് അത് നിയോഗിച്ചിട്ടുള്ളത് എന്ന അർത്ഥത്തിലും വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടായാലും മൂന്നാമത്തെ വചനം. അപ്പൊ ഒന്നാമത്തെ വചനത്തിൽ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ വചനത്തിൽ ദൈവീകമായ കൽപ്പനകൾക്കനുസരിച്ച് പ്രപഞ്ചത്തിലെ സർവവസ്തു ഒരു അണുതൊട്ട് പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നതമായ ഏറ്റവും വലിയ വസ്തുക്കൾ വരെ അവന് അനുസരിച്ച് അവന്റെ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കുന്നു. ഇനി ഇതിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തി ആ ദൈവികമായ നിയമങ്ങൾക്ക് അനുസൃതമായി ആ മനുഷ്യർ ജീവിക്കുകയും അവരെ സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്നതിനു വേണ്ടി അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ വേദവും യുക്തിജ്ഞാനവും കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് തന്നെ അയച്ചു. വേറെ മറ്റു സമൂഹങ്ങളിലേക്കും അല്ലെങ്കിൽ വേറെ ദൂതന്മാരെയും, രണ്ടർത്ഥായാലും വേണ്ടില്ല, രണ്ടായാലും അയക്കുന്നത് ഈ വേദവും യുക്തിജ്ഞാനവും കൊണ്ട് തന്നെയാണ് അയക്കുന്നത്. അടുത്ത നാലാമത്തെ വചനത്തിൽ അടുത്ത അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് ഇതുപോലെ ഒരു വേദം കൊടുത്തയച്ച മുമ്പ് ഒരു സമൂഹമുണ്ടായിരുന്നു. പൂർവം മുമ്പ് കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു വേദം, ഒരു അൽകിതാബ് കൊടുത്തയച്ചു ഞാൻ ഒരു പ്രവാചകന്റെ കയ്യിൽ, എന്നിട്ട് അതിനെ സംരക്ഷിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അത് സമൂഹത്തിൽ നടപ്പാക്കുകയും ചെയ്യുക എന്ന ഒരു ഉത്തരവാദിത്തം അവരെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്തു. അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് ഒരു സമൂഹത്തെ, സമൂഹത്തിലേക്ക്, പൂർവികമായ ഒരു സമൂഹത്തിലേക്ക് ഞാനൊരു ദൂതനെ നിയോഗിച്ചു, ഒരു വേദവും കൊടുത്തയച്ചു. പക്ഷെ ആ ജനത അതിന് എന്ത് ചെയ്തു എന്നാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് ആ ജനത ചെയ്തതുപോലെ നിങ്ങൾ ആകരുത് എന്നൊരു ഉപദേശവും അതിലൂടെ, ആ വചനത്തിലൂടെ അള്ളാഹു നമുക്ക് നൽകുന്നു. അതാണ് മസലുല്ലദീന ഹമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. അതാണ്. അപ്പൊ ഒന്നാമത് പ്രപഞ്ചത്തിലെ വസ്തുക്കൾ മനുഷ്യരെ അതിൽ നിന്ന് മാറ്റി നിർത്തി അവരെ ദൈവിക നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കാൻ ഒരു വേദവും യുക്തിജ്ഞാനവും കൊടുത്തു. അടുത്ത വചനത്തിൽ അവരല്ലാത്ത മറ്റു സമൂഹങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു ദൂതന്മാർ. അടുത്ത വചനത്തിൽ പിന്നീട് പറയുന്നത് ഇതുപോലെ വേദം കൊടുത്തയച്ച ഒരു സമൂഹം മുമ്പുണ്ടായിരുന്നു, പക്ഷെ ആ സമൂഹം ഇങ്ങനെയാണ് ആയിത്തീർന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കിതാബ് കിട്ടിയിട്ട് നിങ്ങൾ ഇതുപോലെയാകരുത്. എങ്ങനെയാണ് ആ സമൂഹമായത്? തൗറാത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു സമൂഹം, അവരുടെ ഉപമ എങ്ങനെയാണ്? ആ ചുമതല, ആ ഉത്തരവാദിത്തം പിന്നീട് അവർ ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. അവരുടെ ഉപമ മഹാഗ്രന്ഥങ്ങൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന കഴുതകളെ പോലെയാണ് അവരുടെ അവസ്ഥ എന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ ദൈവിക വചനങ്ങൾ നിഷേധിച്ച ആ സമൂഹത്തിന്റെ അവസ്ഥ എത്രയോ മോശമാണ്. ബീസ മസലുൽ ഖൗമില്ലദീന കദ്ദബൂ ബിആയാതിന, അതാണ് ആ പറഞ്ഞത്. അങ്ങനെ ദൈവികമായ വചനങ്ങളെ ഇവിടെയൊക്കെ നിങ്ങൾ നോക്കുന്നത്, ഇവിടെയൊക്കെ നമുക്ക് പറയാനുണ്ട് ഒരുപാട്, പക്ഷെ അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ സ്വലാത്ത് എന്ന് പറയുന്ന വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് മാത്രമാണ് നമ്മുടെ വിഷയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റു വിഷയങ്ങളിലൊന്നും ഒരു തീരുമാനം വ്യക്തമായി പറയാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അപ്പോ ഇവിടെ ഹുമ്മിൽ മസലുല്ലദീന ബീസ മസലുൽ ഖൗമില്ലദീന കദബൂ ബിആയാതിന. ഇവിടെ നോക്കി, എവിടെ നോക്കിയാലും നിഷേധിച്ചിരിക്കുക എന്ന് പറയുന്നത് ദൈവികമായ വചനങ്ങളെ നിഷേധിക്കുന്നതിനെ കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വർഷങ്ങൾക്ക് ശേഷം എഴുതിയുണ്ടാക്കുന്ന വേറെ ഏതെങ്കിലും ആശയങ്ങളെ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്ന സമൂഹത്തിന്റെ ഉപമകളോ ഉദാഹരണങ്ങളോ ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ ദൈവികമായ വചനങ്ങളെ തള്ളിക്കളയുകയും നിഷേധിക്കുകയും ചെയ്ത ആ സമൂഹത്തിന്റെ അവസ്ഥ എത്രയോ മോശമാണ്, ബീസ എത്ര മോശമാണ് എന്നാണ് അല്ലാഹു ജോ പറയുന്നത്. അങ്ങനത്തെ ഈ സമാധാനത്തിന്റെ സന്ദേശത്തെ തള്ളിക്കളഞ്ഞ്, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും, അതാണ് ഇസ്ലാം എന്ന് നമ്മൾ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, അങ്ങനത്തെ ഈ സന്ദേശത്തെ തള്ളിക്കളഞ്ഞ അക്രമികളായ ജനതയെ അല്ലാഹു സന്മാർഗികളാക്കുന്നവനല്ല, അള്ളാഹു സന്മാർഗികളാക്കുന്നവനുമല്ല എന്നാണ് പറയുന്നത്. ഹേ ജൂതരെ, നിങ്ങൾ മനുഷ്യരെ കൂടാതെ നിങ്ങൾ തന്നെയാണ് ഈ ദൈവികമായ വചനങ്ങളെ തള്ളിക്കളഞ്ഞ ആളുകൾ. അവരോടാണ് പറയുന്നത്, നിങ്ങളാണ് മനുഷ്യരെ കൂടാതെ ദൈവത്തോട് ഏറ്റവും അടുത്ത ആളുകൾ, ഞങ്ങളാണ് അള്ളാഹുവിന്റെ മിത്രങ്ങളെന്ന് നിങ്ങൾ വാദിക്കുന്നുവെങ്കിൽ, നിങ്ങളാണ് നിങ്ങൾ ആ വാദം നിങ്ങൾ സത്യമാണ്, നിങ്ങളുടെ ആ വാദം സത്യമാണ്, ആ രൂപത്തിൽ നിങ്ങൾ സത്യവാദികളുമാണെങ്കിൽ മരണത്തെ നിങ്ങളൊന്ന് കൊതിക്കുകയും. എന്നാൽ അവർ മുമ്പ് പ്രവർത്തിച്ചത് നിമിത്തം അവർ ഒരിക്കലും ആ മരണത്തെ അവർ കൊതിക്കുകയുമില്ല എന്നാണ് തൊട്ടവചനത്തിൽ അല്ലാഹു പറയുന്നത്. അപ്പോ 6, 7, 8, 9 ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പൊ ഒന്ന്, തുടക്കം മുതൽ നോക്കൂ, ഒരു വേദത്തിന്റെ പഠനത്തെ കുറിച്ചും മനുഷ്യ ദൈവികമായ നിയമങ്ങൾക്കനുസൃതമായി ജീവിക്കേണ്ടതിനെ കുറിച്ചും അതിനെ തള്ളിക്കളഞ്ഞ ഒരു സമൂഹത്തെക്കുറിച്ചും അതുപോലെ നിങ്ങൾ ആകരുത് എന്ന് പറഞ്ഞതിനെ കുറിച്ചും ഒക്കെ വിശദീകരിച്ച ശേഷം വീണ്ടും വിശ്വാസികളിലേക്ക് തന്നെ അള്ളാഹു തിരിച്ചു വരുന്നു. വീണ്ടും വിശ്വാസികളിലേക്ക് തന്നെ അഭിസംബോധന മാറ്റി. യുസബ്ബിഹുലില്ലാഹി ഒന്നാമത്തെ, രണ്ടാമത്തെ, അവരിൽ നിന്ന് തന്നെ ഒരു ദൂതനെ വേദവും നീതിയും കൊടുത്തുകൊണ്ട്, യുക്തിജ്ഞാനവും കൊടുത്തുകൊണ്ട് അയച്ചു പൂർവി മറ്റുള്ള ജനങ്ങളിലേക്ക്. ഇനി ഇതുപോലൊരു വേദം കൊടുത്തയച്ച ജനത മുമ്പുണ്ടായിരുന്നു, അവര് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ല. അവരെന്തായി തീർന്നു എന്ന് പറഞ്ഞു, അവരോട് നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ മരണത്തെ നിങ്ങളൊന്ന് കൊതിക്കൂ എന്ന് അവരോട് പറഞ്ഞു. അതിനുശേഷം വീണ്ടും വിശ്വാസികളിലേക്ക് തന്നെ അഭിസംബോധന മാറ്റിക്കൊണ്ട് അല്ലാഹു പറയണം, ഈ സമ്മേളന ദിനത്തിൽ നിങ്ങൾ അസ്സലാത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ പരിശ്രമിക്കുക, നിങ്ങളുടെ ട്രേഡുകൾ കച്ചവടങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക, ദാലിക്കും ഖൈറുലക്കും അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇങ്കുന്തും തൈലമോൻ, ഇതിന്റെ എസൻസ്, ഇതിന്റെ സത്തയെ കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിവുള്ളവരാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറയുന്നത്. ഇവിടെ ഓ വിശ്വാസികളെ, നിങ്ങൾ സമ്മേളന ദിവസം വിളിക്കപ്പെട്ടാൽ, ദൈവത്തിന്റെ ദിക്റിന് വേണ്ടി നിങ്ങൾ വിളിക്കപ്പെട്ടാൽ, നിങ്ങൾ സഹി ചെയ്യുക, പരിശ്രമിച്ചോടുക, ചുറ്റുമോടുക, അധ്വാനിക്കുക എന്നൊക്കെയാണ് ഈ സഹി എന്നുള്ള വേർഡിന്റെ അർത്ഥം. ഇന്ന് നമ്മളിപ്പോ ഈ വളരെ കുളിച്ച് ശുദ്ധിയായി നല്ല തുണിങ്ങുപ്പായൊക്കെ എടുത്ത് മെല്ലെ മെല്ലെ ഇങ്ങനെ പള്ളിക്ക് നടന്നു പോകുക എന്നുള്ള ഈ അർത്ഥത്തിന് സഹാ എന്നുള്ള വേർഡ് സാധാരണ ഉപയോഗിക്കാറില്ല. സഹി എന്ന് പറഞ്ഞ അധ്വാനിക്കുക, എഫർട്ട് എടുക്കുക, പരിശ്രമിക്കുക, ചുറ്റും ഓടുക എന്നൊക്കെ ഒരു അർത്ഥമാണ്. എന്നാ ഇന്നത്തെ പള്ളിക്ക് പോകാൻ ഓടാൻ തന്നെ പാടില്ല എന്നാണ് നമ്മളെ പഠിപ്പിക്കപ്പെടും. എത്ര കാലടികൾ കൂടുതൽ വെക്കുന്നുവോ അതിനനുസരിച്ച് കൂലി കൂടുന്നൊക്കെയാണ്. അപ്പൊ സഹായ എന്നുള്ള വേർഡ് തന്നെ സഹായസു അല്ലദീന യസ്അഊന ഫീ ആയാതിന മുആജിസീന എന്ന് ഖുർആൻ പറയുന്നു. അല്ലദീന സഅഊ ഫീ ആയാതിന മുആജിസീന എന്ന് വേറൊരു സ്ഥലത്തും പറയുന്നു, എന്റെ ആയത്തുകളെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ. അതിനുവേണ്ടി പള്ളിയിലേക്ക് നടന്നു പോണ ആളുകൾ എന്നുള്ള അർത്ഥത്തിനല്ല, എന്റെ വചനങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി, അതിനെ അത് മുഹാജിസീന അത് അശക്തമാക്കാൻ വേണ്ടി, അതിന് ഒരു ശക്തിയില്ല, അത് മനുഷ്യർക്കൊരു മാർഗനിർദ്ദേശവും നൽകുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ അശക്തമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ എന്ന് സൂറത്ത് അസ്സുമറിൽ വിശദീകരിക്കുന്ന രണ്ടായത്തിൽ, ഒന്നിൽ സഹാവ് എന്നും ഒന്ന് യസ്ഹൌന എന്ന് പറയുന്നിടത്തൊക്കെ, സഹാ യസ്ഹൌ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ, സഹൈ എന്ന് പറയുന്നതൊക്കെ അധ്വാനിക്കുക, പരിശ്രമിക്കുക എന്ന. ഇവിടെ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി അവന്റെ ഈ ദൈവികമായ ആശയത്തിന് വേണ്ടി, അവന്റെ അനുസ്മരണത്തിന് വേണ്ടി, അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കാൻ പോവുക, പരിശ്രമിക്കുക എന്ന രൂപത്തിലാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അവരുടെ മുൻ ജോലികളൊക്കെ ഒഴിവാക്കി ഒരു ലക്ഷ്യത്തിന് വേണ്ടി സമ്മേളിക്കാനാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ എപ്പോഴാണോ സലാത്ത് തീരുമാനിക്കപ്പെടുന്നത്, അതായത് ദൈവിക കൽപ്പനകൾക്കനുസരിച്ചുള്ള തീരുമാനം കുലിയ ഉണ്ടാകുന്നത്, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ പരക്കുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെക്കുറിച്ച് ധാരാളമായി ഓർക്കുകയും ചെയ്യുന്നതിലൂടെ ഉന്നതവും ക്ഷേമകരവുമായ ഒരു സമൂഹമായി തീരാനും നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അസ്സലാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മൾ ഇന്ന് അതിന് ആ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ചെയ്യാൻ പറഞ്ഞല്ലോ, ലാഹിറായ ഒരു അർത്ഥം എടുക്കാം, ബാത്തിനായ ഒരു അർത്ഥം എടുക്കാം. ലാഹിറായ ഒരു അർത്ഥം എന്നുള്ള നിലയ്ക്ക് ഈ ആചാരാനുഷ്ഠാന നമസ്കാരം ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യട്ടെ, അല്ലാതെ നമ്മൾ അതിനെ എതിർക്കാനോ അത് നിർത്താൻ പറയാനോ നമ്മൾ. പക്ഷെ അതിന്റെ ഒന്നുകൂടി വിശാലമായ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾ കയറിപ്പോകുമ്പോൾ അവന്റെ ഈ പിന്നെ അള്ളാഹുവിന്റെ ഈ നിയമനിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അവന്റെ കൽപ്പനകൾ, ഇതിന്റെ പഠനത്തിനും അതിന്റെ പ്രചരണത്തിനും വേണ്ടി പരിശ്രമിക്കാൻ വേണ്ടി ഈ സമ്മേളന ദിനത്തിൽ ആ മീറ്റിംഗിലേക്ക്, ആ സമ്മേളനത്തിലേക്ക് നാം ക്ഷണിക്കപ്പെട്ടാൽ പോകണമെന്നാണ്, ചെല്ലണമെന്നാണ് അള്ളാഹു പറയുന്നത്. അങ്ങനെ അതിന്റെ സ്വലാത്തായി കഴിഞ്ഞാൽ, അതിന്റെ കുലിയത്തി സ്വലാത്തു, അതിന് തീരുമാനമെടുത്തു കഴിഞ്ഞാൽ, ഈ കുലിയ എന്നുള്ള പദത്തിന് തന്നെ എന്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, എന്റെ സുഹൃത്തുക്കളെ മനസ്സിലാക്കണം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നല്ല, ഒന്നാമത് ആ പദം കുലിയ എന്ന് പറഞ്ഞാൽ തന്നെ കർമ്മണി പ്രയോഗം, അതായത് ആ കാര്യം നിർവഹിച്ച് കഴിഞ്ഞാൽ നല്ല, മറിച്ച് അതിന്റെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്നാണ് അതിനർത്ഥം. അത് കലായ കിളി, കുളിയ, കാളി എന്നൊക്കെ പറയുന്ന ഖുർആനിൽ വന്ന വചനങ്ങളൊക്കെ എന്റെ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കും. ഞാൻ ആ വചനങ്ങളൊന്നും ഇവിടെ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. ഈ കുളിയ എന്ന് പറയുന്ന മജ്ഹൂലായ ക്രിയ ഇന്ന ആള് ചെയ്യോ, ഇതാ കലയിത്ത് മുസ്സലാത്ത എന്നല്ല, നിങ്ങൾ നമസ്കരിച്ച് കഴിഞ്ഞാൽ നിന്നല്ല, ഒന്നാമത് കല എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്ന അർത്ഥം ഖുർആനിൽ കാണാൻ കഴിയില്ല. കലയിത്തും മനാസിക്കും എന്നൊക്കെ പറയും, അവിടെയൊക്കെ നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങളിപ്പോ കലായക്കിളി, കാളി, കുളിയ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലങ്ങൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ എന്റെ സഹോദരങ്ങളൊന്ന് പരിശോധിച്ച ശേഷം തീരുമാനം. അപ്പൊ ഇവിടെ ഫൈദ കുളിയത്തി സ്വലാത്തു എന്ന് പറഞ്ഞാൽ ഈ സ്വലാത്തിന്റെ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും അതിന്റെ പഠനവും അതിന്റെ ചർച്ചയും അതിന്റെ ഇതൊക്കെ കഴിഞ്ഞാൽ, അതിന്റെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ രാജ്യത്തേക്ക്, നാട്ടിലേക്ക് ഇറങ്ങുക, അവിടെ വെച്ച് അള്ളാഹുവിന്റെ വചനങ്ങളെക്കുറിച്ചും അവന്റെ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ധാരാളമായി നിങ്ങൾ ഓർക്കുകയും അത് സമൂഹത്തിലോട് പറയുകയും ചെയ്യുക, എന്നാൽ ധാരാളമായി പറയുകയും ചെയ്യുക, എന്നാൽ നിങ്ങൾ അല്ലാതെ ദിക്ര ചെല്ലാനല്ല, ഫദക്കുറുല്ലാഹ നിങ്ങൾ ധാരാളമായിട്ട് ദിക്ര ചൊല്ലിക്കൊള്ളുന്നുവല്ല, ഇത് സമൂഹത്തോട് പറയുകയും ചെയ്താൽ നിങ്ങൾ ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിൽ നിങ്ങൾ വിജയിച്ചു കൊള്ളും എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പൊ കുലിയത്തി സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഡിസൈഡഡ് സ്വലാത്ത് തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആണ്, മജ്ഹൂലാണ്, കലയത്തുമു സ്വലാത്ത എന്നല്ല, നായിബ് ഫായിൽ എന്നൊക്കെയാണ് പറയാം ഈ സ്വലാത്ത അവിടുത്തെ. ഇനി തൊട്ട് അടുത്ത വചനത്തിൽ പറയുന്നു, വൈദാ റഔ തിജാറത്തൻ, അവര് വല്ല ട്രേഡ്, വല്ല ബിസിനസ്, വല്ല കച്ചവടവും അവര് കണ്ടാൽ, ആ ലഹുവൻ അല്ലെങ്കിൽ വല്ല സമയം പോക്കും അവര് കണ്ടാൽ, വിനോദവും അവര് കണ്ടാൽ, ഇൻഫല്ലു ഇലൈഹ, അതിലേക്ക് അവർ ഒഴുകും, തിറക്കൂക്ക കായ്മ, അവർ നിന്നെ അവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്യും. പുൽ, നീ പറയുക, നീ നിന്റെ കൃത്യനിർവഹണത്തിൽ നീ ആയിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്ത് നിന്നെ നിർത്തിക്കൊണ്ട് അവർ പോവുകയും ചെയ്യും. പുൽ, നീ പറയുക, മാ ഇന്ദല്ലാഹി, അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ്, അള്ളാഹുവിന്റെ വീക്ഷണത്തിലും അവന്റെ വ്യവസ്ഥിതിയും ആണ്, ഖൈറും മിനല്ലഹുവി, നിങ്ങൾ ഈ പോകുന്ന സമയം പോക്ക് അല്ലെങ്കിൽ വിനോദത്തെക്കാളും നിങ്ങളുടെ ഈ കച്ചവടം, ബിസിനസ്, ട്രേഡിനേക്കാളും ഒക്കെ നല്ലത്, അതാണ് അള്ളാഹു ഖൈറുർ റാസിഖീൻ. നോക്കൂ, ഇവിടെ നമസ്കാരം എന്ന അർത്ഥം എടുത്താൽ നോക്കാം, വിശ്വാസികൾ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ഒരു കാര്യം പ്രവാചകന്റെ അനുചരന്മാർ ചെയ്തു എന്നാണ് അപ്പൊ വരിക. പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും അവരിൽ നിന്ന് ഉണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം പ്രവാചകന്റെ അനുചരന്മാർ ചെയ്തു എന്നായിരിക്കും അപ്പൊ വരിക. അതെന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സലാത്ത് എന്ന് പറഞ്ഞ ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യമേ ഉള്ളൂ. ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കാവുന്ന ഒരു കർമ്മമാണ് വെള്ളിയാഴ്ച ഇന്ന് നാം ചെയ്യുന്ന ഈ നമസ്കാരം എന്നുള്ള അർത്ഥത്തിൽ, ആചാര നമസ്കാരം എന്ന അർത്ഥത്തിൽ എടുത്താൽ, ആ സലാത്തിന് നമ്മൾ ആ അർത്ഥത്തിൽ എടുത്താൽ, നമസ്കാരം എന്ന അർത്ഥത്തിൽ എടുത്താൽ നമുക്ക് മനസ്സിലാകും നാം ചെയ്യുന്ന ഈ നമസ്കാരത്തിന് അത്ര മതി. 2 മിനിറ്റോ അല്ലെങ്കിൽ 3 മിനിറ്റ് കൂടിയാൽ 2 മിനിറ്റ് 3 മിനിറ്റ് ഈ സമയത്തിന് ഈ ഒരു ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യം ചെയ്തു തീർക്കാൻ ഒഴിവില്ലാതെ പ്രവാചകനെ അവിടെ വിട്ടേച്ച് നമസ്കരിക്കുമ്പോ അവിടെ നിർത്തിപ്പോയി എന്നാണ് മനസ്സിലാക്കുന്നതെങ്കിൽ പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ച് നമ്മുടെ മുമ്പിൽ മോശമായ ഒരു ചിത്രമാണ് നമ്മുടെ മുമ്പിൽ കടന്നു വരിക. നമ്മുടെ മുമ്പിൽ മോശമായ ഒരു ചിത്രമാണ് അവരെ കുറിച്ച് നമ്മുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെടുന്നത്. ഇന്നത്തെ ഈ ഭ്രാന്തന്മാർ, ഈ കളികളിലുള്ള ഭ്രാന്തന്മാരായ ചെറുപ്പക്കാരുണ്ട്. ഒരു ഇന്ത്യ പാകിസ്ഥാനൊക്കെ തമ്മിലുള്ള ഒരു ക്രിക്കറ്റ് മത്സരമൊക്കെ നടക്കുകയാണെങ്കിൽ അത് 3 മണിക്കൂറുകളും ഇരുന്ന് അതിന്റെ മുന്നിലിരുന്ന് കാണുന്ന, അല്ലെങ്കിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളി വിനോദങ്ങളിൽ തങ്ങളുടെ താല്പര്യമുള്ള കളികളിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവര് വരെ ഈ 2 മിനിറ്റ് നേരം കൊണ്ട് ചെയ്തു തീർക്കേണ്ട ഈ കർമ്മം ചെയ്തു തീർക്കാൻ വേണ്ടി ഓടി വന്ന് നമസ്കരിച്ച് പിന്തിരിഞ്ഞ് ഓടിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട്. ഒരു 2 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ, ആ 2 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ഈ കാര്യമാണെങ്കിൽ, അപ്പോ സുഹൃത്തുക്കളെ, നമ്മൾ സൂചിപ്പിക്കുന്നത് ഈ 11-ാമത്തെ വചനത്തിൽ പറഞ്ഞത് പ്രവാചകന്റെ അനുചരന്മാർ വല്ല ട്രേഡ്, വല്ല കച്ചവടമോ, വല്ല ലഹുവ് വിനോദങ്ങളോ, സമയം പോക്കോ ഒക്കെ കണ്ടാൽ പ്രവാചകനെ അവിടെ വിട്ടേച്ച് പോയിരുന്നു എന്ന് പറയുന്നത് പ്രവാചകന്റെ അനുചരന്മാരെ കുറിച്ച് വളരെ മോശമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആധുനിക കാലഘട്ടത്തില് കളിയിൽ ഭ്രാന്തുമൂത്ത ചെറുപ്പക്കാർ വരെ ഈ സ്വലാത്തിന്റെ ബാങ്ക് കേട്ടാൽ, ഈ സ്വലാത്തിനുള്ള ബാങ്ക് കേട്ടാൽ ഉടനെ കളികളൊക്കെ നിർത്തി 2 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കേണ്ട ആ കാര്യം ചെയ്തു തീർത്ത് പോരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഗുണം പോലും പ്രവാചകന്റെ അനുചരന്മാർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അവരെ കുറിച്ച് വളരെ മോശമായ ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങളിലൂടെ നാം ചെയ്യുന്നത്. ഇവിടെ 2-3 പദങ്ങൾ പ്രത്യേകമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 1, സ എന്നുള്ള പദം നാം വിശദീകരിച്ചു. സാധാരണ നമ്മൾ വീട് പിന്നെ ഉടുത്തൊരുങ്ങി പള്ളിയിലേക്ക് നടന്നു പോകുന്ന ഈ പ്രവർത്തനത്തിനല്ല, മറിച്ച് പരിശ്രമിക്കുക, അധ്വാനിക്കുക, ചുറ്റുമോടുക, നമ്മള് പരിശ്രമത്തിൽ ഏർപ്പെടുക എന്ന, നല്ലവണ്ണം പരിശ്രമിക്കുക എന്നൊക്കെയാണ് ഈ പദത്തിന്റെ അർത്ഥം. അത് ഞാൻ വല്ലദീന സഹൗഫി ആയാത്തിന മുഹാജിസീന എന്നും വല്ലദീന യസ്ഹൗനഫി ആയാത്തിന മുഹാജിസീന എന്നും ഒക്കെ ഓതിക്കൊണ്ട് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ട്. അവിടെയൊന്നും തന്നെ ഈ നിഷേധികളായ ആളുകൾ അള്ളാഹുവിന്റെ വചനങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി, അതിനെ അശക്തമാക്കാൻ വേണ്ടി നടന്നു നീങ്ങുകയല്ല, മറിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുകയും അതിനുവേണ്ടി ത്യാഗം ചെയ്യുകയുമാണ് അവർ ചെയ്യുന്നത്. എന്നാൽ ഇവിടെ അള്ളാഹുവിന്റെ വചനങ്ങളെ, അവന്റെ സ്വലാത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ആണ് വിശ്വാസികൾ പരിശ്രമിക്കേണ്ടത്, വിശ്വാസികൾ ഓടിപ്പോകേണ്ടത് എന്നാണ് പറയുന്നത്. മറിച്ച് മറ്റേ സൂറത്ത് സുമർലിയാൻ പറഞ്ഞത് വല്ലദീന യസ്ഹൗനഫി ആയാത്തിന മുആജിസീനാണ്. ദൈവികമായ വചനങ്ങളെ തോൽപ്പിക്കാനും അത് അജസ്, അതിനെ ശക്തിയില്ലാതാക്കാനും പരിശ്രമിക്കുന്ന ആളുകളെ കുറിച്ചാണ്. ഇവിടെ വിശ്വാസികൾ പരിശ്രമിക്കാൻ പോകേണ്ടതും പരിശ്രമിക്കുന്നതും ദൈവികമായ സ്വലാത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടിയും ആ ദൈവിക കൽപ്പനകളുടെ ശിക്ഷണത്തിന് വേണ്ടിയും അതിനുവേണ്ടി പരിശ്രമിക്കാനാണ് ഇവിടെ അള്ളാഹു വിവരിക്കുകയും വിശദീകരിക്കുകയും പറയുകയും കൽപ്പിക്കുകയും ചെയ്യുന്നത്. ഇതാ കുലിയത്തി സ്വലാത്ത് എന്ന് പറഞ്ഞത് സ്വലാത്ത് തീരുമാനിക്കപ്പെട്ടാൽ എന്നാണ്. ഇനി രണ്ടാമത് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, അർത്ഥം മാറ്റി പറഞ്ഞ ഒരു പദമാണ് കുളിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാലെന്ന് സാധാരണ അർത്ഥം പറയാറുണ്ട്. ഇവിടെ കുളിയത്തി സലാത്തു, ഈ സലാത്തിന്റെ സലാത്ത് തീരുമാനിക്കപ്പെട്ടാൽ, കുളിയ എന്ന പദത്തിനാണ് തീരുമാനം എന്ന അർത്ഥം നാം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിലും ഭാഷയിലും ഈ പദം വന്ന സ്ഥലങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുളിയ എന്ന പദം മജ്ഹൂല്, അതായത് കർമ്മണി പ്രയോഗം, ഇംഗ്ലീഷിലൊക്കെ പാസീവ് വോയിസ് വെർബ് എന്ന് പറയും. അതായത് നിങ്ങൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്ന് പറയണമെങ്കിൽ ഫൈദാ ഖലൈതുമു സലാത എന്നാണ് ഖല എന്നുള്ളതിന് നിർവഹിക്കുക എന്ന മുറപ്രകാരം നിർവഹിക്കുക എന്ന അർത്ഥം കൊടുത്താൽ തന്നെ ഫൈദാ ഖലൈതുമു സലാത നിങ്ങൾ നമസ്കാരം മുറപ്രകാരം നിർവഹിച്ചു കഴിഞ്ഞാൽ എന്ന അർത്ഥം കിട്ടണമെങ്കിൽ അങ്ങനെ പറയണം. ഇവിടെ സലാത്ത് എന്ന പദം അറബി ഭാഷാ പ്രകാരം ഇതിന് നായിബ് ഫായില എന്നാണ് പറയുക, അതായത് കർത്താവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു പദം. ഈ കാരണത്താൽ ചില മീറ്റിംഗുകളിൽ, അതായത് ഈ ദീർഘമായ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യം, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ഒരു ഈ കാര്യത്തിന് ദീർഘമായ മണിക്കൂറുകൾ സമയം, ദീർഘമായ സമയവും ദീർഘമായ മണിക്കൂറുകളും എടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ്, ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യമല്ലാത്തത് കൊണ്ടാണ്, ഒരു ദീർഘമായ സമയം എടുത്ത് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ്. അവരെ വല്ല ട്രേഡോ മറ്റു വല്ല വിനോദങ്ങളോ കണ്ടാൽ ഈ അവിടെ ഉപേക്ഷിച്ചു പോയിരുന്നത് എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് നിങ്ങളുടെ കച്ചവടത്തെക്കാളും വിനോദത്തിനേക്കാളും അതിന് സമയം കളയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഈ രൂപത്തിൽ ദൈവികമായ വ്യവസ്ഥിതിയുടെ ഒരു സ്ഥാപനവും അതിന്റെ ശിക്ഷണത്തിനും വേണ്ടി പരിശ്രമിക്കുകയും പോവുകയും ചെയ്യുക എന്നുള്ളതാണ് അല്ലാഹു പറയുന്നത്. ഇവിടെ സലാത്തിന് നമസ്കാരം, ഈ ആചാര നമസ്കാരം എന്ന് നൽകുന്നതിലൂടെ നമ്മൾ ഖുർആനിൽ പറഞ്ഞ ഈ അസ്സലാത്തിനെ വികൃതമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ദൈവികമായ ശിക്ഷണത്തിനനുസരിച്ച് ശിക്ഷണം നടത്തുക, ആ ദൈവികമായ കൽപ്പനകളുടെയും നിർദ്ദേശങ്ങളുടെയും സ്ഥാപനം നടത്തുക എന്നതാണ് ഇവിടുത്തെ സലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും ഈ പദത്തിന്റെ ഇതിന്റെ ഈ അധ്യായത്തിന്റെ രക്തചുരുക്കം ഒന്നുകൂടി വിശദീകരിക്കാം. ഈ പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളുടെയും തസ്ബീഹ് ഒന്നാമത്തെ വചനത്തിൽ വിശദീകരിക്കും. അത് വിവരിച്ച ശേഷം പ്രവാചകന്റെ ഉത്തരവാദിത്വം വിവരിക്കുന്നു. ആ ഉത്തരവാദിത്വം എന്താണെന്ന് പറഞ്ഞാൽ ദൈവികമായ കൽപ്പനകളുടെ അധ്യാപനവും ദൈവിക കൽപ്പനകൾ മുഖേനയുള്ള ഒരു സംസ്കരണവുമാണ് അവിടെ വിവരിക്കുന്നത്. അതാണ് പ്രവാചകന്റെ ഉത്തരവാദിത്വം രണ്ടാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നത്. ദൈവികമായ കൽപ്പനകളെ തെറ്റായ രീതിയിൽ സമീപിക്കുകയും അതിനെ തള്ളിക്കളയുകയും ചെയ്ത ഒരു സമൂഹത്തിന്റെ ഉദാഹരണവും പിന്നീട് എടുത്തു പറയുന്നു. അതിനുശേഷം വിശ്വാസികളിലേക്ക് വീണ്ടും തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വലാത്തിന് വിളിക്കപ്പെട്ടാൽ ഈ ദൈവികമായ കൽപ്പനകളുടെ ശിക്ഷണവും പഠനത്തിലേക്കും നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ കച്ചവടം ഒഴിവാക്കണമെന്നും അതിന്റെ സ്ഥാപനത്തിനു വേണ്ടിയും അതിന്റെ ശിക്ഷണത്തിനു വേണ്ടിയും പരിശ്രമിക്കണമെന്നും ഉപദേശിക്കുകയും ചെയ്യുന്നു. സ്വലാത്തിനു വേണ്ടി അവരെ ക്ഷണിക്കുമ്പോൾ ആ സ്വലാത്ത് തന്നെയാണ് പ്രപഞ്ചത്തിലെ സർവ വസ്തുക്കളും ജീവജാലങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും വേദക്കാരോട് തൗറാത്തിൽ ഇത് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നതെന്നും വ്യക്തമാക്കുന്നു. ഖുർആൻ വിവരിക്കുന്നതും ആ ദൈവിക കൽപ്പനകൾ തന്നെയാണ്. ഈ ഉദ്ദേശത്തിനു വേണ്ടി തന്നെയാണ് പ്രവാചകനോട് കൽപ്പിക്കുന്നതും. അതാണ് യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത്ത, യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത്ത, ഇതാണ് പ്രവാചകന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നു രണ്ടാമത്തെ വചനത്തിൽ. അവർക്ക് വേദവും യുക്തിയും പഠിപ്പിക്കുന്നതിന് ഇതാണ് ഈ അധ്യായത്തിന്റെ മുഴുവൻ ആശയവും ഈ അധ്യായത്തിന്റെ കേന്ദ്ര ആശയം എന്ന് പറയുന്നത് തന്നെ. ഒരു ദൈവികമായ വ്യവസ്ഥിതിയുടെ പഠനവും അതിന്റെ ശിക്ഷണവും അതിന്റെ സ്ഥാപനവുമാണ് ഈ അധ്യായത്തിന്റെ ആകത്തുക. ഈ അധ്യായത്തിലേക്ക് ഒരു ആചാര നമസ്കാരം കയറി വരിക എന്നുള്ളത്, ഈ അധ്യായത്തിലെ അസ്വല എന്നുള്ള പദത്തെ ആ രൂപത്തിലുള്ള ഒരു ആചാര അനുഷ്ഠാന നമസ്കാരമായി വ്യാഖ്യാനിക്കുക എന്ന് ചെയ്യുന്നത് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഖുർആനിന്റെ ആശയത്തെ വികൃതമാക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ അവന്റെ ദൈവികമായ കൽപ്പനകളെ നാം തെറ്റായി സമീപിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സമീപിച്ച ഒരു സമൂഹം, പൂർവ സമൂഹങ്ങൾ അങ്ങനെ ദൈവികമായ കൽപ്പനകളെ തെറ്റായി സമീപിക്കുകയും ചെയ്ത ഒരു സമൂഹം, പൂർവ സമൂഹങ്ങൾ ഉണ്ടായിരുന്നു, അതായത് തൗറാത്ത് കൊടുത്ത സമൂഹം. ആ സമൂഹത്തെ പോലെ നിങ്ങൾ ആകരുത്. ആ വേദത്തെ പരിഗണിക്കണം, ആ വേദം ഇവിടെ സ്ഥാപിച്ചെടുക്കണം, ആ വേദത്തിനനുസരിച്ച് നിങ്ങൾ ശിക്ഷണം നേടണം. ശിക്ഷണം നിങ്ങൾ നേടുക മാത്രമല്ല, ആ വേദം നിങ്ങൾ ഇവിടെ സ്ഥാപിച്ചെടുക്കുകയും വേണം എന്നാണ് അള്ളാഹു പറയുന്നത്. അപ്പോൾ അത്തരം ദൈവികമായ കൽപ്പനകളുടെ പഠനത്തിനും അതിന്റെ സ്ഥാപനത്തിനും അതിന്റെ ശിക്ഷണത്തിനും വേണ്ടി നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകനും ഉണ്ടെന്നും അങ്ങനെ വിളിക്കപ്പെടുമ്പോൾ തീർച്ചയായും നിങ്ങൾ അതിനെ കൃത്യമായി പങ്കെടുക്കുകയും ആ ആശയം ഇവിടെ സ്ഥാപിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുകയും ആ നിങ്ങളുടെ പിന്നെ ട്രേഡുകൾ കച്ചവടങ്ങളും സമയം പോക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് വിനോദങ്ങളുമൊക്കെ സമയം പോക്കുകളൊക്കെ നിങ്ങൾ ഒഴിവാക്കി ഇതിനു വേണ്ടി തുനിയണമെന്നുമാണ് ഈ അധ്യായത്തിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരുന്നത്.